Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Yedi manyase suvedeti daharameva pinunam tum methabrahmano rupam yadasya tum yadasya ca deveshu adhanu mimamsyameva മന്യേവിദിതം. അവസാനം ശിഷ്യം പറയണം, മന്യേ വിദിതം, അഹം മന്യേ വിദിതം. ഇപ്പോ പിടികിട്ടി, ആ ഭ്രമത്തിൽ നിന്ന് ഞാൻ മുക്തനായി, ആത്മബോധം എന്നുള്ള ഭ്രമത്തിൽ നിന്നും മുക്തനായി. ആത്മബോധം ഭ്രമമായിരുന്നു എന്ന് മനസ്സിലായി. ആ ഭ്രമത്തിൽ നിന്ന് മുക്തനായ ശേഷിക്കുന്നത് ആത്മബോധം തന്നെ, പക്ഷെ അത് ഭ്രമാത്മകമല്ലെന്നേ ഉള്ളൂ. നനു ഇഷ്ട ഏവ സുവേദാഹമിതി നിശ്ചിത പ്രതിപത്തി പറയുന്നു. അങ്ങനെയാണല്ലോ വരേണ്ടത്, പറയണോ? ഇതിലുള്ള നിഷ്ഠ, ഉറപ്പ്. സുവേദാഹമിതി നിശ്ചിത പ്രതിപത്തി, നിശ്ചിതമായ ജ്ഞാനം, ഉറപ്പ്, ദൃഢത, അതാണല്ലോ വേണ്ടത്. ഇഷ്ടം അത് വേണ്ടതാണെന്നല്ലോ പറയേണ്ടത്, അത് പാടില്ല എന്ന് എന്തിനു പറയുന്നു എന്നാണ്. ഇതിന്റെയൊക്കെ പ്രയോജനം എന്താണ്? ആത്മാവ് അങ്ങനെ, അതാ അങ്ങനെ ഒരു തത്വമുണ്ട്, അതാണ് തന്റെ സ്വരൂപം. ഇതൊക്കെ ശ്രവണ മനനങ്ങളിലൂടെ അറിയുന്നു, ധ്യാനിക്കുന്നു, അവസാനം എന്ത് സംഭവിക്കണം? സുവേദാഹം ഇത് നിശ്ചിത പ്രതിപത്തി, ഇതല്ലേ സംഭവിക്കട്ടെ എന്ന് ചോദിക്കുന്നു ശിഷ്യൻ. അതെന്നെ സംഭവിച്ചു കഴിഞ്ഞു, ഇഷ്ടമായത് സംഭവിച്ചു കഴിഞ്ഞു, വീണ്ടും എന്തിനാ ബുദ്ധി ഇളകണം? അവിടെ ഇരുന്നാ പോരെ എന്ന് പറഞ്ഞാൽ ഈ ഭ്രാന്തിയിൽ തന്നെ തുടർന്നാ പോരെ. ശരി പറയുന്നു, സത്യം ഇഷ്ട നിശ്ചിത പ്രതിപത്തി പറയുന്നു, അത് ശരിയാണ്. നേരത്തെ പറഞ്ഞല്ലോ മോക്ഷം ഇല്ല എന്ന് പറയുമ്പോ മോക്ഷം വേണ്ടെന്ന് തന്നെ പറയുന്നു. അതുപോലെ ആത്മബോധം അങ്ങനെ ഒന്നില്ല എന്ന് പറയുമ്പോ അത് ഇല്ലെന്നല്ല പറയുന്നു. സത്യമിഷ്ഠ നിശ്ചിത പ്രതിപത്തി, ഈ പറയുന്നത് പോലെയുള്ള ഒരു പ്രതിപത്തി, ഒരു ബോധം, ഒരു ദൃഢത വേണ്ടത് തന്നെയാണ്. ആത്മബോധം എന്ന് പറയുന്ന ഒന്നുണ്ട്, വിഷയബോധം എന്ന് പറയുന്നത് പോലെ തന്നെ ആത്മബോധം ഒന്നും ഒന്നുണ്ട്. പക്ഷെ നീ കരുതുന്നത് പോലെ അല്ല. നഹി സുവേദാഹം ഇതി, നീ ഇപ്പൊ പറഞ്ഞല്ലോ സുവേദാഹം എന്ന് പറഞ്ഞല്ലോ, അവിടെ ഒരു ചെറിയ വിഷമുണ്ട്. അങ്ങനെയല്ല ഇത് വരേണ്ടത്, അവിടെ ഒരു ചെറിയ ഭ്രാന്തിയുണ്ട്, അവിടെ നിന്റെ ഒരു ചെറിയ കൽപ്പനയുണ്ട്, നിന്റെ ഒരു ആരോപമുണ്ട്, ആ അതുകൂടെ മാറണം. എന്തുകൊണ്ട്? നിന്റെ അനുഭവത്തെയാണ് നീ വെളിപ്പെടുത്തുന്നത്. ശരി, ഞാൻ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞ് ആശ്വസിക്കുമ്പോ സ്വന്തം ഭ്രാന്തിയാണ് വെളിപ്പെടുത്തുന്നത്, അത് നീ സ്വയം അറിയുന്നില്ല. ഇതുവരെ ഞാൻ പ്രാപഞ്ചികമായ വിഷയങ്ങളിൽ ഭ്രാന്തമായിരുന്നു, ശരീരത്തിൽ ഭ്രാന്തനായിരുന്നു, അപ്പൊ ആത്മാവിൽ ഭ്രാന്തി വന്നു എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. എന്തുകൊണ്ട്? യദ്ധി വേദ്യം വസ്തു വിഷയി ഭവതി തത് സൃഷ്ടു വേദിതം ശക്യം. ഒരാൾ ആത്മാർത്ഥമായിട്ട് പറയണം, ഞാൻ അറിയുന്നു ആത്മാവിനെ, സത്യമായും അറിയുന്നു. ഏതുപോലെ? യദ്ധി വേദ്യം വസ്തു വിഷയം ഭൂതി, ഇവിടെ എല്ലാത്തിനെയും അറിയുന്നുണ്ട്, അറിയേണ്ട വസ്തുക്കളെ വിഷയമാകത്തുള്ളൂ. എന്റെ മുമ്പിൽ കാണുന്ന വസ്തുക്കളെല്ലാം എനിക്ക് വിഷയമാണ്, അത് അറിയത്തക്കതാണ്, വേദ്യമാണ്, അറിയാൻ യോഗ്യമായതാണ്, അത് വിഷയമാകും. തസ്സൃഷ്ടു വേദ്യത ശക്തി, അതിനെ ശരിക്കറിയാനും കഴിയും. അതിനെക്കുറിച്ച് പലതരത്തിൽ നമുക്കറിയാം, അതിന്റെ നാനാ രൂപങ്ങളെക്കുറിച്ചറിയാം, അവനെ പരിശോധിച്ചറിയാം, അതിന്റെ രഹസ്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ശരീരം ഉൾപ്പെടെയുള്ള ഭൗതികമായ സർവത്തെയും നമുക്ക് പരിശോധിച്ച് അതിന്റെ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളെല്ലാം അറിയാം. മനസ്സിന് ജിജ്ഞാസയുള്ളിടത്തോളം കാലം അറിയാൻ പറ്റും. സുഷ്ടുവേദിത ശക്തി, ശരിയായ രീതിയിൽ അറിയാൻ കഴിയും. മനസ്സിന്റെ ഒരു പ്രവൃത്തിയാണ്, മനസ്സിന്റെ സ്വഭാവമാണത്. ജിജ്ഞാസ ഉണ്ടരുക ഒരു വിഷയത്തെ സംബന്ധിച്ച്, പിന്നെ അത് അന്വേഷിക്കുക, അതിന്റെ രഹസ്യം കണ്ടെത്തുക, വീണ്ടും ജിജ്ഞാസ ഉണ്ടാകുക, വീണ്ടും അന്വേഷിക്കുക, കണ്ടെത്തുക, അനന്തമായത് പോകും. അവിടെ ഓരോ സ്ഥലത്തും മനസ്സിന് സുഷ്ടു വേദനം, വ്യക്തമായ വേദനം, അറിവുണ്ട്, ഓരോ നിലയിലുമുണ്ട്. നമ്മുടെ ഭൗതികമായ അന്വേഷണങ്ങളെല്ലാം അങ്ങനെയാണ്. അത് മനസ്സിന് ജിജ്ഞാസയുള്ളതുകൊണ്ട് അത് സംഭവിക്കുന്നു. ജിജ്ഞാസയുള്ളതുകൊണ്ടാണ് നമ്മൾ രഹസ്യങ്ങൾ അറിയുന്നത്. ഒന്ന് രഹസ്യം എന്നറിഞ്ഞാൽ മനസ്സ് ജിജ്ഞാസ, എന്താണ് അതൊന്ന് അറിയുന്നത്. ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നതെല്ലാം എന്താണ്? മനസ്സിന്റെ ജിജ്ഞാസ കൊണ്ടാണ്. അവിടെയെല്ലാം നമുക്ക് അറിവുണ്ട്, ആ അറിവിൽ വ്യക്തതയുണ്ട്. എന്താണ് പറയുന്നത്? സുഷ്ട വ്യക്തമായതിനെ അറിയാനും കഴിയും. ഒരു ഉദാഹരണം പറയുന്നു, ദാഹ്യമിവ ദഗ്ധും അഗ്നേഹേ ദഗ്ധുഹു ദഗ്ധുഹു അഗ്നേഹേ ദാഹ്യം ദഗ്ധും, ദഗ്ധാവായിരിക്കുന്ന ദഹിപ്പിക്കുന്നവനായ അഗ്നി. അഗ്നിയുടെ സ്വഭാവമാണ് ദാഹ്യമായ ഇന്ധനം കിട്ടിയാലും അത് ദഹിപ്പിക്കും. ഏത് വിറകിനെ കിട്ടിയാലും അത് ദഹിപ്പിക്കും. അതെല്ലാം ദാഹ്യമാണ്. എന്തുകൊണ്ട്? അത് ദഹിക്കാൻ യോഗ്യമാണ്, അതിനെ ദഹിപ്പിക്കും. അഗ്നിയുടെ സ്വഭാവമാണ്. മനസ്സും അഗ്നി തന്നെ. വിഷയത്തെ ഗ്രഹിക്കുക അതിന്റെ ജോലിയാണ്. എന്തിനെ ഗ്രഹിക്കാൻ കിട്ടിയാലും അത് ഗ്രഹിക്കും. അഗ്നി പോലെ അത് പ്രവർത്തിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഈ അറിവിന് വേണ്ടിയുള്ള ജിജ്ഞാസ മനസ്സിൽ സഹജമായിരിക്കുന്നിടത്തോളം കാലം അറിവുകൾ വ്യക്തമായിക്കൊണ്ടിരിക്കും. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് അനന്തമാണ്, അതിനവസാനമില്ല. പക്ഷെ എന്ന് വിചാരിച്ചത് വ്യക്തതയില്ലെന്നല്ല, ഓരോന്നിനെ അറിയുമ്പോഴും അത് വ്യക്തമായി അറിയുന്നു. അപ്പൊ വ്യക്തമായി അറിയുന്നു എന്ന് പറയുന്നത് മനസ്സിന്റെ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുമെന്നാണ് പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട്? അവിടെയാണ് ഈ വ്യക്തതയുള്ളത്. മനസ്സ് വിഷയത്തെ പ്രകാശിപ്പിക്കുമ്പോൾ ആ വിഷയം പ്രകാശിക്കുന്നു. ആ പ്രകാശത്തെ നമ്മൾ പറയുന്നു ഇത് വ്യക്തമാണ്. ഇന്നത്തെ അഗ്നേഹി സ്വരൂപമേവ, മനസ്സിന് അതിനെ ദഹിപ്പിക്കാൻ വയ്യല്ലോ. വയെങ്കിൽ സ്വസ്വരൂപത്തിൽ എങ്ങനെയാണ് വ്യക്തത വരുന്നത്? മുമ്പ് പറഞ്ഞല്ലോ വിദിതം അവിദിതം അതിനപ്പുറമാണ് എന്ന് പറഞ്ഞതിനെ വേറെ രീതിയിലൂടെ പറയുകയാണ്. സ്വരൂപത്തെ ദഹിപ്പിക്കാൻ വയ്യ. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പറയണം എനിക്ക് വ്യക്തമുണ്ട്, വ്യക്തതയുണ്ട്, സംശയമില്ല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയജ്ഞാനത്തെ സംബന്ധിച്ചാണ് അർത്ഥം. അല്ലെങ്കിൽ വ്യക്തമെന്ന് പറയുന്നത് എങ്ങനെയാണ്? മനസ്സ് ഈ സർവവിഷയങ്ങളെയും ഗ്രഹിക്കുന്നത് അതുപോലെ ഇതേ മനസ്സിന്റെ തന്നെ സങ്കല്പത്തിലുള്ള ആത്മാവിനെ കുറിച്ചായിരിക്കും പറയുന്നത് വ്യക്തതയുണ്ട്. കാരണം മനസ്സിന്റെ വിഷയത്തിനെ ഗ്രഹിക്കുമ്പോഴേ മനസ്സിൽ വ്യക്തത വരും. മനസ്സിന്റെ വിഷയത്തെ ഗ്രഹിക്കുമ്പോഴേ മനസ്സിൽ വ്യക്തത വരും. നിന്റെ വ്യക്തത എവിടെയാണ്? മനസ്സിലാണ്. അപ്പൊ എന്തിനെ ആഗ്രഹിച്ചിരിക്കുന്ന വിഷയത്തെ? അപ്പോ ഈ ബ്രഹ്മത്തെ സംബന്ധിച്ച് എങ്ങനെ പറയാൻ പറ്റും എനിക്കതിനെ വ്യക്തമായി അറിയാമെന്ന്? അത് വിഷയമല്ലല്ലോ. അപ്പോ നിന്റെ മനസ്സ് തന്നെ എന്ത് ചെയ്തു? ബ്രഹ്മത്തെ ആരോപിച്ചു, സങ്കല്പിച്ചു, എന്നിട്ട് അതിനെ ഗ്രഹിച്ചു. തന്റെ സങ്കല്പത്തിലുള്ളതിനെ ഗ്രഹിക്കുന്നു. എങ്ങനെയാണോ ഈ തുര്യൻ തന്റെ സങ്കല്പത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ട് അതിനെ ഗ്രഹിക്കുന്നു, അങ്ങനെ ചെയ്യാമെങ്കിൽ ഈ മനസ്സിനെന്ത് ചെയ്യാം? തന്റെ സങ്കല്പത്തിൽ ഒരു ബ്രഹ്മത്തെ ഒരു ആത്മാവിനെ സൃഷ്ടിച്ചിട്ട് അതിനെ വിഷയമാക്കി അഗ്നി എങ്ങനെയാണോ ദാഹ്യമായതിനെ ദഹിപ്പിക്കുന്ന, അതുപോലെ ഭാസ്യമായിരിക്കുന്ന ആത്മാവിനെ പ്രകാശിപ്പിച്ചിട്ട് പറയുന്നു എന്താണ്? സുഷ്ടുവേദ, ഞാനിതിനെ സുവേദ നല്ലവണ്ണം അറിയുന്നു. ഇതൊക്കെ മനസ്സിന്റെ പ്രവൃത്തിയാണെന്ന് ചുരുക്കം. മനസ്സിന്റെ കൽപ്പനയാണെന്ന് അർത്ഥം. അത് മനസ്സിന്റെ ജിജ്ഞാസയാണ്. മനസ്സ് സർവവിഷയങ്ങളെ അറിയുന്നു. വീണ്ടും ജിജ്ഞാസ വരുന്നുണ്ട് അതിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി. അപ്പൊ വ്യക്തത വേണം, വ്യക്തമായി അറിയണമെന്ന് പറയുന്നത് കേവലം മനസ്സിന്റെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ ഒരു സ്വഭാവമാണ്. അത് എന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ച് എങ്ങനെ ഉണ്ടാവും? മനസ്സവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്വസ്വരൂപത്തിൽ എങ്ങനെ മനസ്സിന്റെ വ്യക്തത ഉണ്ടാവും? അത് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ, മനസ്സിൽ ഇത് വ്യക്തമാകണം. പറയും, എനിക്കിത് അറിയണം, പ്രകാശിക്കണം. എവിടെ? മനസ്സിൽ. മനസ്സിന്റെ വിഷയമല്ലാത്തതിനെ മനസ്സിൽ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചാൽ, ആ യത്നം തുടരുമ്പോൾ മനസ്സിന് ഇത് പ്രകാശിപ്പിച്ചേ മതിയെന്ന് വരുമ്പോൾ എന്ത് ചെയ്യും? മനസ്സ് തന്നെ ആത്മാവിനെ, ബ്രഹ്മത്തെ സൃഷ്ടിക്കും. എന്നിട്ട് മനസ്സ് തന്നെ അതിനെ സാക്ഷാത്കരിക്കും. എന്നിട്ട് മനസ്സ് തന്നെ സമാധാനിക്കും. എന്നിട്ട് മനസ്സ് എന്ന് പറയും, ഞാനിതാ ഇതിനെ വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു. ഇതാണല്ലോ മനസ്സാഗ്രഹിച്ചത്. സാക്ഷാത്കാരം മനസ്സിന്റെ ഒരു ആഗ്രഹവും മനസ്സിന്റെ ഒരു ആവശ്യവുമായിരുന്നു. അത് മനസ്സ് സാധിക്കും. അത് സാധിച്ചാണ് ഇവിടെ ശിഷ്യനെ സംബന്ധിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത് സാധിച്ചാൽ അതാണോ ആത്മജ്ഞാനം? ഈ മനസ്സിന്റെ ഒരു ചെറിയ വൃത്തിയാണ് ഈ ആഗ്രഹം എന്ന് പറയുന്നത്. അത് സഫലമാകുന്നതല്ല. അതുകൊണ്ട് സുവേദാഹം, ഞാൻ ഇതാ എന്നെ വ്യക്തമായി അറിയുന്നു എന്ന് പറയുന്നത് അല്ല പരമാർത്ഥം. അത് പരമാർത്ഥത്തിലുള്ള അറിവല്ല. അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സർവസ്യ ഹി വേദിതഹു സ്വാത്മാ ബ്രഹ്മേതി സർവവേദാന്താന സുനിശ്ചിതോർത്ഥ. സർവസ്യ ഹി വേദിതഹു, ഈ വേദിതാവായിരിക്കുന്നവൻ, സർവത്തെ അറിയുന്നവനായിരിക്കുന്നവൻ നിത്യബോധരൂപം എന്ന് മുമ്പ് പറഞ്ഞു. അതിന്റെ സ്വരൂപമായിരിക്കുന്നതാണ് ആത്മാവ്, ബ്രഹ്മം എന്ന് പറയുന്നു. അത് മനസ്സറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമല്ല, മനസ്സ് സങ്കല്പിക്കുന്ന ഒന്നല്ല. അത് നിവൃത്തിയിൽ ശേഷിക്കുന്നതാണ്, പ്രവൃത്തിയിൽ സിദ്ധിക്കുന്നതല്ല. അതാണ് പറയുന്നത്. സർവവേദാന്താനാം സുനിശ്ചിതോർത്ഥ. സർവവേദാന്തങ്ങളും ഇതാണ് പറയുന്നത്. ഇത് സത്യമായിരിക്കെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു, പിന്നെ ആഗ്രഹിച്ചു, പിന്നെ മനസ്സുകൊണ്ട് അറിഞ്ഞു, എന്നിട്ട് ഞാനിതാ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന് എന്താർത്ഥമാണ്? ഇഹച തദൈവ പ്രതിപാദിതം പ്രശ്ന പ്രതിവചനോക്തിയ ശ്രോത്രസ്യ ശ്രോത്രം ഇത്യാദ്യ പറഞ്ഞ് ഇതുവരെ അതാണല്ലോ പറഞ്ഞത്. ചോദ്യോത്തര രൂപത്തിൽ ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനോയ വാചോഹവാചം ഇതാണ് പറഞ്ഞത്. അതാണ് അവസാനം പ്രത്യേകം പ്രത്യേകം മന്ത്രങ്ങളിൽ വ്യക്തമാക്കിയത്. ഇത് ഇപ്പൊ നീ ധരിച്ചിരിക്കുന്നത് പോലെ സുവേദമായ ഒന്നല്ല, നിന്റെ മനസ്സ് കണ്ടെത്തിയ ഒന്നല്ല, നിന്റെ മനസ്സിന്റെ വ്യക്തതയല്ല. അതാണ് നീ ആഗ്രഹിക്കുന്നത്. നീ ആഗ്രഹിക്കുന്നത് അല്ല, അല്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് പോലെയല്ല. ആഗ്രഹവും നിവർത്തിക്കുമ്പോൾ ഇത് ഇതിനൊന്നും ആശ്രയിക്കാതെ നിന്റെ വ്യക്തതയെയോ അല്ലെങ്കിൽ അവ്യക്തതയെ ഒന്നിനെ ആശ്രയിക്കാതെ സർവാധാരമായി പ്രകാശിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് പൂർണ്ണമല്ല, അതിൽ പൂർണ്ണതയില്ല. യദ്വാച അനഭ്യതമിതി വിശേഷത അവധാരിതം, വാക്കുകൊണ്ട് വെളിപ്പെടുത്താൻ വയ്യാത്തതെന്നും മറ്റും പ്രത്യേകിച്ച് പറഞ്ഞു. ബ്രഹ്മവിദ് സമ്പ്രദായ നിശ്ചയിച്ച് ഉക്ത അന്യദേവ തദ്വിദിതാ അഥോ അവിദിതാ അതി ഇതി, അതും പറഞ്ഞു. ബ്രഹ്മവിദ് സമ്പ്രദായ നിശ്ചയം അത് വിദിത അവിദത്വത്തിനപ്പുറമാണെന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു, ഞാനിതിനെ വ്യക്തമായി അറിഞ്ഞിരിക്കുന്നു. കേവലം തന്റെ സങ്കല്പത്തെ ആശ്രയിച്ചുകൊണ്ട് തന്റെ സങ്കല്പത്തിലുള്ള ആ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് അത് ശരിയല്ല. ഉപന്യസ്തം ഉപസംഹരിഷ്യതി അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം ഇതി, അതും പറയും. അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനത എന്ന് നാം പറയും. തസ്മാദ്യുക്തമേവ ശിഷ്യസ സുവേദേതി ബുദ്ധി നിരാകർത്തും. അതുകൊണ്ട് സുവേദ സുഷ്ടുവേദ ഞാൻ വ്യക്തമായി ധരിച്ചിരിക്കുന്നു എന്നും മറ്റുള്ള ശിഷ്യന്റെ ഈ ഭ്രാന്തിയെ നിരാകരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നത് തന്നെയാണ്. ഇതോടെ നിരാകരിക്കുന്നു. ഇതിന്റെ നിരാകരണത്തിൽ അവന് സത്യം പ്രകാശിക്കണം ഒരു തടസ്സവും കൂടാതെ. അത് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള എന്താണോ ഈ സത്യത്തെക്കുറിച്ചുള്ള ഓരോ സങ്കല്പങ്ങൾ, മനസ്സിനെ സൃഷ്ടിക്കുന്ന ഓരോ സങ്കല്പങ്ങൾ, ആത്മാവിനെ കുറിച്ച്, ബന്ധത്തെക്കുറിച്ച്, മോക്ഷത്തെക്കുറിച്ച്, അതിന്റെ വ്യക്തതയെക്കുറിച്ച്, അവ്യക്തതയെക്കുറിച്ച്, ഈ സങ്കല്പങ്ങൾ മാത്രമാണ് ഇവിടെ തടസ്സമായിരിക്കുന്നത്. ഈ സങ്കല്പങ്ങളുടെ ശൂന്യത അതിനിത് പ്രകാശിക്കുന്ന അതാണ് പറഞ്ഞു വരുന്നത്. ആത്മാവിനെ സംബന്ധിച്ചുള്ള സങ്കല്പശൂന്യത, അതിന് വേറെ തരത്തിൽ പറയാൻ എന്താണ്? നിശ്ചിന്തത. ആത്മാവിനെ സംബന്ധിച്ച് വരുന്ന ആ നിശ്ചിന്തത അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ നിശ്ചിന്തതയിൽ അത് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മാത്രം ശേഷിക്കുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് മറ്റ് ജഗക്ഷര ജിജ്ഞാസകളൊന്നും അവിടെ ഇല്ല. ഞാൻ കുറച്ചറിഞ്ഞു, ഇനി അറിയാൻ ബാക്കിയുണ്ട്, അതെല്ലാം ഇനി പറയുന്നു. ഇത്തരം കൽപ്പനകൾ ഇതെല്ലാം നിവർത്തിക്കണം. ഇപ്പൊ വേദനയെ സംബന്ധിച്ച്, അനുഭവത്തെ സംബന്ധിച്ച്, വിഷയങ്ങളിൽ വരുന്ന സങ്കല്പങ്ങളെപ്പോലെ ആത്മാവിൽ ഒരു സങ്കല്പങ്ങളും വരാൻ പാടില്ല എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം. വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് സങ്കല്പമുണ്ടെന്നാണ്. ഇതിനെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഇത് ഞാൻ അല്പം അറിഞ്ഞു, ഇനി ഇതിലറിയാൻ ബാക്കിയുണ്ട്, ഇതിനെ ഞാൻ വ്യക്തമായി അറിയും. ഇതാണ് വിഷയങ്ങളെ സംബന്ധിച്ച് വരുന്ന സങ്കല്പങ്ങൾ. ഈ വരുന്ന സങ്കല്പങ്ങളിൽ ഏതെങ്കിലും ചിലതൊക്കെ ആത്മാവിനെ സംബന്ധിച്ചും എപ്പോഴും നിൽക്കും. ഞാൻ ആത്മാവിനെ കുറെ ധരിച്ചു കഴിഞ്ഞു, ഇനി ധരിക്കാൻ ബാക്കിയുണ്ട്, അല്ലെങ്കിൽ ഞാനിതാ വിഷയത്തെ ധരിച്ചതുപോലെ ഇതിനെ വ്യക്തമായി ധരിച്ചു കഴിഞ്ഞു. ഇത് മനസ്സ് വിഷയങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സ് സൃഷ്ടിച്ചിരിക്കുന്ന ഇത് വിഷയങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം എങ്ങനെ ആത്മാവിൽ കൊണ്ടുവരണം? ഇത് ആത്മാവിലേക്ക് വരുന്നതാണ് ആത്മജ്ഞാനത്തിന് തടസ്സമായിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചുള്ള ജിജ്ഞാസ സങ്കല്പം അതിന്റെ നിവൃത്തിയാണ്. അതിനുവേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് ഒരാൾ അല്പസമയത്തേക്ക് ഞാനിത് ആത്മാവിനെ അറിച്ചിരിക്കുന്നു എന്നൊരു ബ്രഹ്മസങ്കല്പത്തിലിരുന്നാലും അതുകൊണ്ട് വിശേഷിച്ചൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കും. അപ്പൊ ഇത്തരം സങ്കല്പരാഹിത്യം ഗുരുവിന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് മനസ്സിൽ സങ്കല്പങ്ങൾ വരുന്നു, പോകുന്നു, നിൽക്കുന്നു, അതൊന്നും വിഷയമില്ല. അതിനെയൊന്നും ആശ്രയിക്കാതെ തന്നെ ഇത് പ്രകാശിച്ചുകൊണ്ടിരിക്കും. കാരണം മനസ്സിങ്ങനെ ഭ്രാന്തമായ അനന്ത സങ്കല്പങ്ങളിൽ മനസ്സ് മുഴുകിയിരിക്കുമ്പോഴും ഈ ആത്മാവ് നിത്യശുദ്ധ മുക്ത സ്വരൂപത്തിൽ തന്നെ നിൽക്കുകയാണ്. അതാണ് പരമാർത്ഥം. അതിന്റെ പ്രഭയപ്പെടുത്തുന്നതിന് ഇതിന്റെ സങ്കല്പം ശേഷിയില്ല. സ്വയം പ്രകാശത്തെ ഇതൊന്നും നശിപ്പിക്കുന്നില്ല. അത് പരമാർത്ഥമായിരിക്കെ ആത്മതത്വത്തെ ശ്രവിച്ച് അത് തന്റെ സ്വരൂപമാണെന്ന് മനസ്സിലാക്കി വീണ്ടും ആത്മതത്വത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളെ ഒരാൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആത്മതത്വ പ്രകാശനത്തിന് അയാൾക്ക് തടസ്സമായിരിക്കുന്നത് താൻ തന്നെ സൃഷ്ടിച്ച സങ്കല്പങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. അത് ആത്മാവിനെ അറിയുന്നു എന്നുള്ള സങ്കല്പമോ, അറിയുന്നില്ല എന്നുള്ള സങ്കല്പമോ, കുറെ അറിയുന്നു എന്നുള്ള സങ്കല്പമോ, ഇനി അറിയാനുണ്ടെന്നുള്ള സങ്കല്പമോ ഏതായാലും ശരി, ഇത് മാത്രമാണ് തടസ്സമായിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പലയിടത്തും പറയുന്നത് എന്താണോ നിവർത്തിപ്പിക്കുക, നേരി നേരി, ഇതല്ല 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 എന്ന് നിഷേധിക്കുക അല്ലാതെ ഇതാണ് എന്ന് വെളിപ്പെടുത്താനൊന്നും ഇവിടെ ഇല്ല. ഇത് അവിഷയമായതുകൊണ്ട് നിഷേധിക്കാൻ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഇവിടെ നമ്മുടെ അനുഭവമാണ്. ഇവിടെ ശിഷ്യനും പറഞ്ഞു സുഷ്ടുവേദ, ഞാനത് അതിനെ വ്യക്തമായി അറിയുന്നു. കുറച്ച് കഴിയുമ്പോൾ അവൻ പറയും ഞാൻ അറിഞ്ഞു പക്ഷെ മറന്നുപോയി. വ്യവഹാരത്തിൽ ഞാൻ വിസ്മരിച്ചു പോയി. വ്യവഹാരത്തിൽ സ്മരിച്ചാൽ വ്യവഹാരത്തിൽ വിസ്മരിക്കും, സ്വാഭാവികമാണ്. രണ്ടും മനസ്സിന്റെ സങ്കല്പമാണോ? ഇതെന്താണോ സർവവ്യവഹാര ആധാരമായിരിക്കുന്നു, അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സങ്കല്പങ്ങൾ കൊണ്ട് ഇതിനെ മറയ്ക്കാതിരുന്നാൽ മാത്രം മതി. കൃത്രിമമായ സങ്കല്പങ്ങളെ കൊണ്ട്, അറിഞ്ഞെന്നോ അറിയുന്നില്ലെന്നോ ഉള്ള സങ്കല്പങ്ങളെ കൊണ്ട്. അതുകൊണ്ട് ശിഷ്യസ്യ സുവേദേരി ബുദ്ധി നിരാകർത്തും, അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത്. ഞാനിതിനെ അറിയുന്നു എന്നുള്ള ബുദ്ധിയെ നിരാകരിക്കുന്നതിന് വേണ്ടി എന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം എന്താണോ? ആത്മബോധമെന്ന് പറയുന്നത്, മോക്ഷമെന്ന് പറയുന്നത് അതെല്ലാം പരമാർത്ഥമാണ്, ഒന്നും കൽപ്പനകളല്ല. അതെപ്പോഴെങ്കിലും കൽപ്പനാരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ കടന്നുപോടുകയാണെങ്കിൽ അതിനെ നിരാകരിക്കുക, അത്ര ചെയ്യേണ്ടത്. പരമാർത്ഥം കൽപ്പനാരൂപത്തിൽ വരാൻ പാടില്ല. പരമാർത്ഥം ഒരിക്കലും നമ്മുടെ സങ്കല്പങ്ങളാകാൻ പാടില്ല. പരമാർത്ഥം സ്മരണയോ ഭാവനയോ ആകാൻ പാടില്ല. ഇതെല്ലാം സങ്കല്പം, സ്മരണ, ഭാവന ഇതെല്ലാം നിരാകരിക്കപ്പെടേണ്ടതാണ്. ധ്യാനം അതിനു വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ബുദ്ധി നിരാകർത്തും, ആ ബുദ്ധിയെ നിരാകരിക്കുന്നതിന് വേണ്ടി, ശിഷ്യകൽപ്പനയെ നിരാകരിക്കുന്നതിന് വേണ്ടി, ശിഷ്യൻ തന്റെ കൽപ്പനയിലുള്ള ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാതിരിക്കാൻ, അതിനുവേണ്ടിയിട്ടാണ് ഈ ഉപദേശങ്ങളെല്ലാം. അതും കൽപ്പനയെ നിരാകരിക്കുക എന്നും മറ്റും പറയുമ്പോൾ വൃത്തി നിരോധമല്ല ഉദ്ദേശിക്കുന്നു, അങ്ങനെയും ധരിച്ചുള്ളായിരുന്നു. അതും തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ണടച്ച് മനസ്സിന്റെ വൃത്തികളെ നിരോധിക്കുക, അങ്ങനെ ഒരു അഭ്യാസം അത് വന്നു. ഇവിടെ വൃത്തി നിരോധത്തിന്റെ ആവശ്യമില്ല. വൃത്തി നിരോധം എന്ന് പറയുമ്പോൾ അത് യോഗത്തിലുള്ള ഒരു അഭ്യാസം, അതിന്റെ ഫലം എന്ന് പറയുന്നത് യോഗ സമാധി, അതും തന്നെ ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്നത് ബന്ധമോക്ഷങ്ങളെ സംബന്ധിച്ച്, ആത്മജ്ഞാനത്തെ സംബന്ധിച്ചുള്ള തന്റെ ധാരണകളെ സ്വയം ദൂരീകരിക്കുക. അങ്ങനെ ദൂരീകരിച്ചാൽ ശേഷിക്കുന്നത് അതാണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ചോദിക്കും, എനിക്ക് അതിന്റെ അനുഭവം വന്നില്ലല്ലോ. അതിന്റെ അനുഭവം എന്നുള്ള, അതിന്റെ അനുഭവത്തെക്കുറിച്ചുള്ള ജിജ്ഞാസ, നേരത്തെ പറഞ്ഞല്ലോ മനസ്സിന്റെ ജിജ്ഞാസ, അത് തന്നെയാണ് ഇപ്പൊ തടസ്സമായി നിൽക്കുന്നത്. അതിന്റെ അനുഭവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അത് തന്നെ തടസ്സമായി നിൽക്കുന്നു. ഇതാണ് നിരാകരിക്കാൻ പറയുന്നത്, ഇതിനെ ഇല്ലായ്മ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. അതില്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്നുള്ള സങ്കല്പം അത് തന്നെയാണ് തടസ്സം. ഇല്ലായ്മ ചെയ്താലും വീണ്ടും പ്രതീക്ഷിക്കുന്നു, വീണ്ടും ജിജ്ഞാസ, നേരത്തെ പറഞ്ഞുള്ള മനസ്സിന്റെ ജിജ്ഞാസ. അപ്പൊ ആ മനസ്സിന്റെ ജിജ്ഞാസയെ ശമിപ്പിക്കുക. അതെങ്ങനെ ശമിപ്പിക്കാൻ പറ്റും? ഇതിന്റെ തത്വശ്രവണം കൊണ്ട്, തത്വബോധം കൊണ്ട്. തത്വബോധം കൊണ്ട് മനസ്സിന്റെ ആ ജിജ്ഞാസകൾ ശമിക്കുന്നു, ആ തത്വപ്രകാശം കൊണ്ടത് സംഭവിക്കുന്നു. വെളിച്ചം കൊണ്ട് ഇരുട്ട് മാറുന്നത് പോലെ, ഇരുട്ട് മാറുന്നതിനനുസരിച്ച് വെളിച്ചം വ്യക്തമാകുന്ന പോലെ രണ്ട് സംഭവിക്കുന്നു. സൂര്യൻ ഉദിക്കുന്നതനുസരിച്ച് മഞ്ഞ് മാറുന്നു എന്ന് പറയുന്ന പോലെ, ഈ അനാത്മസങ്കല്പങ്ങൾ അതിന്റെ നിരാകർത്തും, അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള ഉപദേശങ്ങൾ എന്നാണ്. യതി മന്യസേ സുവേ ദേദി ധരമേവാഭിനൂനം ത്വം മേധ ബ്രഹ്മണോരൂപം യദസ്യ ത്വം യദസ്യ ച ദേവേഷു അധനു മീമാംസ്യമേവ തേ യദസ്യ ത്വം യദസ്യ ച ദേവേഷു അധനു മീമാംസ്യമേവ തേ മന്യേ വിദിതം.